നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
മെൽബണിലെ ഒരു ബീച്ചിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ കരയ്ക്കെത്തിക്കാൻ സഹായിക്കുകയും പാരമെഡിക്സ് എത്തും മുമ്പ് CPR നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് മെൽബണിൽ നേഴ്സായ ദീപ കുഞ്ഞുമോൻ. അവിചാരിതമായി നടന്ന ഈ സംഭവത്തെ കുറിച്ച് വിവരിക്കാൻ ദീപ കുഞ്ഞുമോൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ദീപ കുഞ്ഞുമോൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ദീപ. എന്തായാലും ദീപയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതും മെൽബണിലെ അൾട്ടോണ ബീച്ചിൽ കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത്. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ.
നന്ദി
ദീപ. ആ സംഭവത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ?
ഞങ്ങള് അന്ന് അവിടെ ചെന്നൊരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. എനിക്ക് കാണാം ഒരു 40-45 വയസ്സുള്ള ഒരു സ്ത്രീ ആ ബീച്ചിന്റെ ഒരു 200 മീറ്റർ ദൂരെ നിന്ന് ഓടി കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് അവരെന്തോ. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ റിലേറ്റീവ്സിനോട് ആരോടോ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു എന്നേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. പക്ഷെ അവരടുത്തെത്തിയപ്പോഴാണ് അവർക്ക് അവർ പറയുന്നത് ഇതുപോലെ അവിടെ ആരോ മുങ്ങിപ്പോകുന്നു, ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു വെള്ളത്തിലേക്ക് പോകും, ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ അവിടെ ഞാൻ അവിടെ നിന്നൊരു ക്രൗഡ് ഉണ്ടായിരുന്നു, ഞാൻ ക്രൗഡിനോട് നേരെ സ്ക്രീൻ ചെയ്തിട്ട് അവരോട് പറഞ്ഞു റെസ്ക്യൂ ടീമിനെ വിളിക്കാൻ പറഞ്ഞു, ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ കുറച്ചുപേര് റെസ്ക്യൂ ടീമിനെ വിളിക്കാൻ പോയി, കുറച്ചുപേര് ഒരാൾ ആംബുലൻസിനെ വിളിക്കാൻ എല്ലാം ചെയ്തു. അപ്പോഴത്തേക്കിനും ഒരു ജെറ്റ് സ്കൈയിൽ ഒരു കപ്പിൾസ് അവരവിടെ വന്നു. അപ്പൊ അവരോട് നമ്മൾ റീഡയറക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടു, അങ്ങോട്ട് ചെല്ലു, അവിടെ ആരോ താഴ്ന്നു, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അവർ ആ ജെറ്റ് സ്കൈയിൽ അവർ പെട്ടെന്ന് അവിടെ പോയി അവർ ആ പെൺകുട്ടിയെ വെള്ളത്തിൽ നിന്നും പൊക്കി ആ ജെറ്റ് സ്കൈയിൽ ഇട്ടു. ഡ്രൗൺ ചെയ്തിരുന്ന കുട്ടിയെ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. കുട്ടിയെ വലിച്ച് നമ്മള് കരയിലിട്ടിട്ട് നേരെ അങ്ങ് സീറ്റു, കാരണം പൾസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ കൈ കിട്ടിയപ്പോ തന്നെ ഭയങ്കര കോൾഡ് ആയിരുന്നു, സൈനോസിസ് ആയി, ഭയങ്കരമായിട്ട് ബ്ലൂയിഷ് കളറായി, ഹൈപ്പോതെർമിയ അടിച്ചു ഭയങ്കരമായിട്ട്. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് അവേ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു.
ഓക്കെ. അപ്പൊ ദീപ ഒരു ഡ്യൂട്ടി ടൈമിലൊന്നും അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദീപ ഫാമിലി ആയിട്ട് ഒരു പിക്നിക്കിന് പോയതായിരുന്നു അല്ലേ?
അതെ അതെ അതെ.
അപ്പൊ ദീപയുടെ കയ്യിൽ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ ഡയറക്റ്റ് CPR ചെയ്യുമായിരുന്നോ?
ഇല്ല, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് അങ്ങ് വന്നപ്പോഴേ പൾസ് നോക്കുമായിരുന്നു, കരോട്ടിഡ് പൾസ് നോക്കി, ഒട്ടുമില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് അപ്പൊ തന്നെ ഹൈപ്പോതെർമിയ അടിച്ചായിരുന്നു. പെണ്ണ് കുട്ടിയാണെങ്കിൽ ഇങ്ങനെ തണുത്ത് മരച്ചിരിക്കായിരുന്നു. ഹസ്ബൻഡ് പെട്ടെന്ന് കാലൊക്കെ റബ്ബ് ചെയ്യാൻ തുടങ്ങി, ഞാൻ നേരെ CPR തുടങ്ങി. അപ്പൊ ആ സമയത്ത് എനിക്ക് അറിയത്തില്ല നേഴ്സ് ആണോ, ഒരു മെയിലും കൂടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, ആദ്യം ഇനിഷ്യലി ഹെൽപ്പ് ചെയ്തത് പുള്ളിക്കാരനാണ്. വൺസ് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഹെൽപ്പും കൂടെ കിട്ടി. വേറൊരു നേഴ്സ് ആയിരുന്നു അന്ന് അവരുടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയും വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തു CPR. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 20-25 മിനിറ്റ്സ് എടുത്തു നമ്മുടെ റെസ്ക്യൂ ടീമും ആംബുലൻസും ഒക്കെ വരാൻ വേണ്ടിട്ട്. അതുവരെ ആ കുട്ടിക്ക് ഒരു പൾസ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു.
ഓക്കേ ഓക്കേ. അപ്പം എത്ര പേരോളം ഉണ്ടായിരുന്നു ബീച്ചില്?
ബീച്ചില് എനിക്ക് തോന്നുന്നു ഒരു നിയർലി 300 ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രയും വലിയൊരു ക്രൗഡ് ആയിരുന്നു.
അപ്പൊ അത്രയും പേര് ചുറ്റും നിൽക്കുവായിരുന്നു അല്ലേ?
അതെ അതെ.
ഓക്കേ. അപ്പം ഈ ദീപയും കൂടെ ചേർന്നാണോ കുട്ടിയെ റെസ്ക്യൂയിൽ നിന്ന് എടുത്ത് ബീച്ചിലേക്ക് കടത്തിയത്?
അയാളും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളു വലിച്ച് കരയിലേക്ക് ഇടാൻ വേണ്ടിട്ട്. അന്നേരത്തേക്കാണ് ആൾക്കാരെല്ലാം ഓടി വന്നത്.
ഓക്കേ. റെസ്ക്യൂ ടീമിനെ വിളിക്കാനായിട്ട് ആൾക്കാരെ അയച്ചു എന്ന് പറഞ്ഞല്ലോ. പാരമെഡിക്സും ആംബുലൻസും റെസ്ക്യൂ ടീമും പോലീസും ഒക്കെ എത്താനായിട്ട് സമയമെടുത്തോ? എങ്ങനെയായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ?
റെസ്ക്യൂ ടീം വരാൻ വേണ്ടിയിട്ട് ഒരു 20-25 മിനിറ്റ്സ് എടുത്തു, കാരണം നമ്മളുടെ അടുത്ത് നിന്ന് ഇച്ചിരി ദൂരെയായിരുന്നു അവര്. അപ്പൊ അവിടെ വരെ ഓടിപ്പോയി ആൾക്കാർ വിളിച്ചിട്ട് വരേണ്ടി വന്നു അവരെ. അറിഞ്ഞതും അവർ പെട്ടെന്ന് സ്പോട്ടിൽ വന്നു കേട്ടോ, അറിഞ്ഞു കഴിഞ്ഞ ഉടനെ. പക്ഷെ ഇതൊന്നും അറിയിക്കാൻ അവിടെ ചെല്ലാൻ കുറച്ച് സമയം എടുത്തു.
ഓക്കേ. അപ്പൊ അതുവരെ എങ്ങനെയാ CPR കൊടുത്ത് ആ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ?
ഫസ്റ്റ് CPR സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നാ പറയുന്നത്, നമുക്ക് ഒരു നേഴ്സും കൂടെ കിട്ടി. പിന്നെ സ്റ്റാറ്റിക് കംപ്രഷൻ ഞാൻ കൊടുത്തു. നമുക്ക് ബ്രെത്ത് നോർമലി കൊടുക്കാൻ പറ്റത്തില്ല പബ്ലിക്കിൽ, എസ്പെഷ്യലി ദിസ് കോവിഡ് സിറ്റുവേഷൻ, നമുക്കത് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ പിന്നെ കംപ്രഷൻ കൊടുത്തു. ഞാൻ തന്നെ ഒരു 3 സൈക്കിള് CPR കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ മറ്റേ നമ്മുടെ റെസ്ക്യൂ ടീം എത്തിയപ്പോഴത്തേക്കിനും ആസ് എ പ്രൊഫഷണൽ ഞാൻ മാറി കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടയേർഡ് ആവുകയാണ്. ചിലപ്പോൾ നമ്മളുടെ ആ ടയേർഡ്നെസ് എന്ന് പറയുന്നത് ചിലപ്പം ആ CPRനെ അഫക്റ്റ് ചെയ്യും. ഞാനാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് CPR വെച്ച്. അപ്പം നോർമലി ഒരു 3 സൈക്കിൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു CPR കൊടുക്കും, അടുത്തത് വേറൊരാൾ കൊടുക്കും, അങ്ങനെ നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ ശേഷം ഞാൻ ടയേർഡായി, എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാൻ ടയേർഡ് ആകാൻ തുടങ്ങിയെന്ന്. അപ്പം ഞാൻ ഒത്തിരി സ്ട്രെസ് എടുക്കാതെ ഞാൻ അപ്പം, കാരണം ഫ്രഷ് ആൾക്കാർ വരുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്, അപ്പം ഞാൻ മാറി അവർക്ക് കൊടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യം അവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നി, കാരണം റെസ്ക്യൂ എത്തി, ആംബുലൻസ് എത്തി, നമ്മൾ വെറുതെ അവരുടെ വർക്കിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കാതെ നമ്മൾ മാറി കൊടുത്തു.
ഓക്കെ ഓക്കെ, നമുക്കറിയാം നിങ്ങൾ ആശുപത്രിയിൽ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം, എങ്കിലും അത്രയും പേരുടെ മുൻപിൽ നിന്ന് CPR കൊടുക്കുന്ന ഒരു കൊടുക്കാൻ ഉള്ള ഒരു ധൈര്യം എങ്ങനെ കിട്ടി? പാനിക് ആയിരുന്നു? അതായത് കാരണം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല, അവിടെ ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു എന്താ പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
പാനിക് ആയോ എന്ന് ചോദിച്ചാൽ പാനിക് അല്ല, പക്ഷെങ്കിൽ ഒരു എന്തോ ഒരു ഫീലിംഗ്, ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു, അത് പറയാതെ പറ്റില്ല. കാരണം യെസ്, ഇൻഫാക്ട് ഞാൻ ഇഷ്ടം പോലെ ഇതിന് മുമ്പ് ഒരുപാട് CPR കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ ഇങ്ങനെ നമുക്ക് വെന്റിലേറ്ററിലേക്കും വെന്റിലേറ്ററിലായിരുന്ന പേഷ്യൻസിന് CPR കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ സാധാരണ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ CPR കൊടുക്കാൻ ആദ്യം ഫാമിലീനെ നമ്മൾ അവരോട് പുറത്ത് നിൽക്കുക, അല്ലെങ്കിൽ പുറത്ത് മാറ്റി നിർത്തും. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവരെ നമ്മളൊന്നും കാണിക്കില്ല, നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊന്നും. പക്ഷേങ്കിൽ ഇത് നമ്മൾ പബ്ലിക്കിൽ, അതും ആ കുട്ടിയുടെ പേരൻസിന്റെ മുമ്പിൽ വെച്ചിത് ചെയ്യാൻ നേരം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒന്നുകൂടെ കൂടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമുക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനുള്ള സെറ്റിംഗ്സ് ഉണ്ട്, അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇവിടെ അതൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള കാര്യം വെച്ച് നമ്മൾ ചെയ്യണം എന്നൊരവസ്ഥയായിരുന്നു. പക്ഷേങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഓൺലി മീ, ഞാൻ തന്നെയല്ല, ഏതൊരു നേഴ്സ് ആണെങ്കിലും ആ സമയത്ത് അവർ പതറത്തില്ല, അവർക്ക് അവർ പാനിക് ഉണ്ടാകത്തില്ല, അവരത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കും. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെയാണ് പഠിക്കുന്നത്, ഇവിടെ വരുമ്പോഴാണെങ്കിലും എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതിനൊരാൾക്കും ഒരു ആർക്കൊരു മടിയില്ല എന്നുള്ളതാണ്. നേഴ്സുമാർ പ്രത്യേകിച്ച് അവര് ഓൺ ദി സ്പോട്ടിൽ അവരത് ചെയ്തിരിക്കും.
കുട്ടിയുടെ പേരൻസും ഒക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവരുടെ ഒരു പ്രതികരണം ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു സമയത്ത്?
അവര് ശരിക്കും എന്താ പറയണേ, ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുമായിരുന്നു ആ കുട്ടിയുടെ അപ്പ. ഞാൻ തോന്നുന്നു നമ്മൾ ഇങ്ങനെ CPR കൊടുക്കുന്നതിന് ചുറ്റിനും ഇങ്ങനെ നടക്കണം, ഭയങ്കര സ്പീഡിൽ ടെൻഷനായിട്ട് ഇങ്ങനെ ആ കൊച്ചിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അയാൾക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റണില്ല. അതുപോലെ അമ്മയാണെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് ഇരുന്നോണ്ട് കിടന്ന് കരയാണ്. എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കുമ്പോഴും പറയുന്നുണ്ട് എന്തോ, എനിക്ക് തോന്നുന്നു അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കുന്നതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേങ്കിൽ ഭയങ്കര ഇതായിരുന്നു, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പും ഔട്ട്സൈഡ് വെച്ചിട്ട് ഇതുപോലെ റെസ്ക്യൂ നേരത്തെയും ചെയ്തിട്ടുണ്ട്, അതൊക്കെ വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതൊരാളുടെ ലൈഫ് സേവിങ് ആയിരുന്നു, ഇറ്റ്സ് ഡിഫറെന്റ് ഫീലിംഗ്. നമ്മൾ CPR നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നതെല്ലാം നമ്മളെ പോലെ തന്നെ എല്ലാം ചെയ്യാൻ അറിയാവുന്ന കുറെ ആൾക്കാരും അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും, അതിലും കൂടുതൽ അത്ര എക്യുപ്മെന്റ്സ് നമുക്കുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആംബു ബാഗും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, ഓക്സിജനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് അതിനുള്ള ഓരോ ഓപ്ഷൻ ഇല്ലല്ലോ, ആ ഒരു ആംബുലൻസ് ടീം വരുന്നവിടം വരെ.
ഇപ്പം ദീപ പറഞ്ഞു ഫാമിലി ഭയങ്കര ബഹളമായിരുന്നു, അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അമ്മ കരയുന്നു, അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു.
ശരിയാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ഫാമിലിയുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നത്, അത് ഒരു ഒരു സ്ട്രെസ് ഉണ്ട്. പക്ഷേങ്കിൽ ബട്ട് സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് ലൈക്ക് ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി, എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ എടുത്ത് എനിക്കിതിനെ രക്ഷിക്കണം, രക്ഷിക്കാൻ പറ്റണം, പൾസ് തിരിച്ച് കൊണ്ടുവരണം എന്നൊരു രീതിയിൽ ചെയ്യാൻ പറ്റി. അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ കൂടെ ഒരു നേഴ്സിനെയും കൂടെ കിട്ടിയായിരുന്നു, അവരും നല്ല ഇതായിരുന്നു, സഹകരണമായിരുന്നു.
ഇപ്പൊ ഈ ഒരു സമയത്ത്, അതായത് കോവിഡ് നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഭയം തോന്നിയോ? എനിക്കറിയാം ദീപ നേഴ്സാണ്, ഇത് ഒരുപാട് നേരിൽ കാണുന്നതാണ്, എങ്കിലും ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾ PPE കിറ്റുകൾ ധരിച്ചാണ് നിൽക്കുന്നത്, അല്ല അതിനുള്ള പ്രിക്കോഷൻസ് എടുത്താണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ഓപ്പൺ സ്ഥലത്ത് ഒരു പബ്ലിക് പ്ലേസിൽ കോവിഡിന്റെ ആ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ പോലും CPR കൊടുക്കാൻ ദീപയ്ക്ക് ഭയം തോന്നിയിരുന്നോ? കോവിഡ് പകരുമോ എന്നുള്ള പേടിയാണ് ഞാൻ ചോദിച്ചത്, കാരണം മക്കളും ഭർത്താവും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ.
ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല, കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇപ്പോഴും നമ്മൾ കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എനിക്കറിയാം അത് എത്രത്തോളം ഭീകരതയുള്ളതാണെന്ന്. കോവിഡ് വന്നാൽ തന്നെയും 10 ദിവസം ഞാൻ ചിലപ്പോൾ ഐസൊലേഷൻ ഇരിക്കേണ്ടി വരികയായിരിക്കും, അത് ഒരു ലൈഫിനെ റീപ്ലേസ് ചെയ്യുമല്ലോ. നമ്മള് കോവിഡ് വന്നാലും കുഴപ്പമില്ല എന്നൊരു രീതിയിലായിരുന്നു, അന്നേരം ഒരു ലൈഫ് രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ.
ഓക്കെ ഓക്കെ, ഇപ്പൊ എന്തായാലും ദീപ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു അവസരോചിതമായ ദീപയുടെ ഇടപെടൽ മൂലം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ദീപ കുഞ്ഞുമോൻ.
താങ്ക് യു.
നവംബർ 15 വൈകിട്ട് 4 മണിക്ക് അൾട്ടോണ ബീച്ചിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും ഇവിടെ നിന്നും കുട്ടിയെ റോയൽ ചിൽഡ്രൻസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്നും പാരമെഡിക്സ് SBS മലയാളത്തോട് പറഞ്ഞു. കുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണെങ്കിലും അപകടനില തരണം ചെയ്തുവെന്ന് റോയൽ ചിൽഡ്രൻസ് ആശുപത്രി SBS മലയാളത്തെ അറിയിച്ചു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.